بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم، لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفع عنده إلا بإذنه، يعلم ما بين أيديهم وما خلفهم، ولا يحيطون بشيء من علمه إلا بما شاء، وسع كرسيه السماوات والأرض، ولا يؤوده حفظهما، وهو العلي العظيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയുമാണ്. നമ്മളിവിടെ തുടർച്ചയായിട്ട് സംസാരിച്ചു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളെക്കുറിച്ചാണ്, നാമങ്ങളെക്കുറിച്ചാണ്. അൽ അസ്മാ ഉൽ ഹുസ്ന, അത്യുത്തമമായ അല്ലാഹുവിൻ്റെ പേരുകൾ, നാമങ്ങൾ. അതിൽ ഇന്നത്തെ നമ്മുടെ വിഷയം അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമം അൽ വാസിർ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ പല തവണ അല്ലാഹു തനിക്ക് ഈ നാമത്തെ ഉണർത്തിയിട്ടുണ്ട്. പ്രസ്തുത നാമം അർത്ഥമാക്കുന്നത് അല്ലാഹുവിൻ്റെ മഹത്വത്തിലും അധികാരത്തിലും നിയന്ത്രണത്തിലും കഴിവിലും അറിവിലും കാരുണ്യത്തിലും പാപമോചനത്തിലുമൊക്കെയുള്ള വിശാലതയാണ്. അല്ലാഹു വിശാലമായി പൊറുക്കുന്നവനാണ്, അല്ലാഹു വിശാലമായി ഔദാര്യം ചെയ്യുന്നവനാണ്, അല്ലാഹു അവൻ്റെ അറിവ് വിശാലമാണ്, അതേപോലെ അല്ലാഹുവിനുള്ള കഴിവ് അത് വിശാലമാണ്, അല്ലാഹുവിൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കും വിധം വിശാലമാണ്. ഇങ്ങനെ വിശിഷ്ട ഗുണങ്ങൾ വിശാലമായി ഉള്ളവൻ എന്ന അർത്ഥമാണ് അൽവാസിർ എന്ന നാമത്തിനുള്ളത്. അല്ലാഹു അവൻ്റെ വിശിഷ്ട ഗുണങ്ങൾ അവനിൽ വിശാലമായത് കാരണത്താൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ദുആകളിൽ കാണാം, വിശാലതയ്ക്ക് വേണ്ടി തിരുനബി ദുആ ചെയ്തത്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സിഉ ലീ ഫീ റിസ്ഖി വബാരിക് ലീ ഫീമാ റസഖ്തനി, തിരുനബിയുടെ ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, അല്ലാഹു എന്റെ പാപം നീ എനിക്ക് പൊറുക്കണമേ. വവസ്സിഉ ലീ ഫീ റിസ്ഖി, എന്റെ ഉപജീവനം നീ എനിക്ക് വിശാലമാക്കി തരണമേ. വബാരിക് ലീ ഫീമാ റസഖ്തനി, നീ എനിക്ക് അന്നമായി നൽകിയതിൽ നീ ബർക്കത്ത് ചൊരിയണമേ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് നിർവഹിച്ച ദുആയാണ്. അള്ളാഹു വിശാലമായ ഔദാര്യവും കാരുണ്യവും ഉള്ളത് ഉള്ളവനായതിനാൽ വിശാലമാക്കി തരാനുള്ള തിരുദൂതരുടെ ദുആ. ഇതേപോലെ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനാസ നമസ്കരിച്ചു, മയ്യത്ത് നിസ്കരിച്ചു. അപ്പൊ ആ ജനാസക്ക് വേണ്ടി നിസ്കരിച്ച തിരുദൂതർ ദുആ ചെയ്തപ്പോൾ ആ ദുആ ഔഫ് ഇബ്നു മാലിക് ബൈഹാർട്ടാക്കി, മനപ്പാടാക്കി. അതിൽ തിരുനബി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വആഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഉ മുദ്ഖലഹു വഖസിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് എന്ന് തുടങ്ങി ആ ജനാസക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അവിടെ മയ്യത്തിന് പൊറുക്കണമേ, മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ, അദ്ദേഹത്തിനുള്ള ആതിഥ്യം ആദരണീയമാക്കണമേ, വവസ്സിഉ മുദ്ഖലഹു അദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലം അത് വിശാലമാക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. പ്രവേശന സ്ഥലം ഏതാ? പ്രവേശന സ്ഥലം മയ്യത്ത് കൊണ്ടുപോയേക്കുന്ന സ്ഥലം ഏതാ? ഖബറിടാൻ. അല ഇന്ന ലിൽ ഖബരി ലദമ്മതുൻ ലൗ നജാ മിൻഹ അഹദുൻ ലനജാ മിൻഹ സഅദ് ഇബ്നു മുആദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖബറിന് ഒരു ഇടുക്കുണ്ട്. മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ ഖബറിടുന്നു. അതിൽ നിന്ന് വല്ലവരും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു കുട്ടിയുടെ ജനാസ അടക്കം ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖബറിന്റെ ഒരു ഇടുക്കുണ്ട്, അതിൽ നിന്ന് വല്ലവരും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ ലനജാ ഹാദ സബി, ഈ കുട്ടി രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തിരുദൂതരുടെ ദുആ ഇദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥാനം അത് വിശാലമാക്കണമേ എന്നുള്ളതാണ്. പിന്നെ റസൂലുള്ളാഹി ദുആ തുടർത്തി വഖസിൽഹു ബിൽമാഇ വസൽജി വൽബറദ് വനഖഹി മിനൽ ഖതായ എന്ന് തുടങ്ങിയിട്ട് ദുആ പൂർത്തിയാക്കി. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, തിരുദൂതരുടെ ഈ ദുആ ജനാസ നമസ്കാരത്തിൽ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ച ആ മയ്യത്ത് എന്റേതായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി എന്നാണ് വിഷയം. അല്ലാഹുവിന്റെ വാസിയ എന്നുള്ള പേര് അതർത്ഥമാക്കുന്നതും തേടുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിപുലവും വിശാലവുമായ വിശിഷ്ട ഗുണങ്ങളുള്ള അല്ലാഹുവാകുന്നു, അവൻ വിശാലതയേകുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള വിശാലതയ്ക്ക് വേണ്ടി ദുആ ചെയ്തതിന്റെ ചില ഉദാഹരണങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇഫ്താറിന്റെ ടൈമിൽ, ഇഫ്താറിന്റെ ടൈം എന്നാ നോമ്പ് തുറക്കുന്ന ടൈമിൽ ദുആ ചെയ്യുമെന്നാണ്. യാ വാസിഉൽ മഗ്ഫിറ ഇഗ്ഫിർലി, യാ വാസിഉൽ മഗ്ഫിറ, വിശാലമായി പാപമോചനമേകുന്നവനെ എന്റെ പാപം പൊറുക്കണമേ, എന്റെ പാപം പൊറുക്കണമേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല വാസിഉ എന്ന് പറയുമ്പോൾ അല്ലാഹു വാസിഉൽ മഗ്ഫിറ, പാപമോചനം വിശാലമായി ഏകുന്നവനാണ് എന്നുള്ളതാണ്. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, ഇന്ന റബ്ബക, നിങ്ങളുടെ റബ്ബ് വാസിഉൽ മഗ്ഫിറ, വിശാലമായി പാപമോചനം അരുളുന്നവനാകുന്നു. വിശാലമായി തെറ്റുകൾ പൊറുക്കുകയും കുറ്റങ്ങൾ മാപ്പാക്കുകയും ചെയ്യുന്നവനാണ്. തെറ്റുകളുടെ ആധിക്യമോ ബാഹുല്യമോ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ കാരുണ്യത്തിന് മുമ്പിൽ വിഷയമല്ല. അല്ലാഹുവിന്റെ കരുണ വിശാലമാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും പൊറുക്കും, കാരുണ്യവും പൊറുക്കും. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വേദക്കാരുടെ, അവിശ്വാസികളുടെ ചില അപരാധങ്ങൾ എണ്ണിയിട്ടുണ്ട്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹു ഹുവൽ മസീഹു ഇബ്നു മറിയം, അള്ളാഹു മറിയത്തിന്റെ മകൻ മസീഹ് അലൈഹി മസലാം ആണ് എന്ന് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു. വഖാല അൽ മസീഹ് യാ ബനി ഇസ്രായീൽ ഇന്നല്ലാഹ റബ്ബി വ റബ്ബ് ഇന്നല്ലാഹ റബ്ബി വ റബ്ബുകും ഫഅബുദു. മസീഹ് പറഞ്ഞതെന്താ, അള്ളാഹു ആകുന്നു എന്റെയും നിങ്ങളുടെയും റബ്ബ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ ആരാധിച്ചോളി. പക്ഷേ അവിശ്വാസികൾ എന്താ പറഞ്ഞത്, അള്ളാഹു ആകുന്നു അൽ മസീഹ് ഇബ്നു മറിയം അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല തിരുത്തി. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, മൂവരിൽ ഒരുവനാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു. മൂവരിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ ആരാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ മൂന്ന് പേരിൽ ഒരാളാണ് അള്ളാഹു എന്നാര് പറഞ്ഞു? അവിശ്വാസികൾ പറഞ്ഞു. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞ ആളുകൾ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ മൂവരിൽ ഒരാളല്ല, പിന്നെയോ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്, മറ്റൊരു ഇലാഹില്ല. ആ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന് ശേഷം എന്താ ഈ പറഞ്ഞത്, അള്ളാഹു അവൻ മസീഹാണ്, അള്ളാഹു മൂന്നിലൊന്നാണെന്ന് പറഞ്ഞാൽ എന്ത് കടുത്ത അപരാധാണ്, കടുത്ത അപരാധാണ്. എന്നിട്ട് അള്ളാഹു എന്താ അവരോട് പറയുന്നത്? ഈ രണ്ട് വചനങ്ങൾ പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നത്, ഈ അവിശ്വാസികൾ അള്ളാഹിനെ കുറിച്ച് കടുത്ത അപരാധം പറഞ്ഞവർ, അവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നില്ലേ, അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നില്ലേ? കണ്ടോ, ഇത്ര കടുത്ത അപരാധം പറഞ്ഞവർക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുത്തു കൊടുക്കും. സൂറത്ത് മറിയമിൽ അള്ളാഹു പറയാണ്, വഖാലു ഇത്തഖദ അർറഹ്മാനു വലദ ലഖദ് ജിഇതും ഷൈഅൻ ഇദ്ദ തകാദു സമാവാതു യതഫത്തർന മിൻ വതൻഷഖുൽ അർദ് വതഖിറുൽ ജിബാലു ഹദ്ദ അൻ ദഉ ലിർറഹ്മാനി വലദ വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. എന്താ വഖാലു ഇത്തഖദ അർറഹ്മാനു വലദ, അവർ പറഞ്ഞു പരമകാരുണികനായ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. ലഖദ് ജിഇതും ഷൈഅൻ ഇദ്ദ, ആ പറഞ്ഞ ആളുകൾ അവരോട് പറയാണ്, നിങ്ങൾ ഒരു ഗൗരവപ്പെട്ട കടുത്ത അപരാധമാണ് ഈ പറഞ്ഞിരിക്കുന്നത്, എഴുന്നള്ളിച്ചിരിക്കുന്നത്. വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, റഹ്മാനായ അള്ളാഹു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് സംഗതമല്ല, ഭൂഷണല്ല. അത് പറഞ്ഞതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ലഖദ് ജിഇതും ഷൈഅൻ ഇദ്ദ തകാദു സമാവാതു യതഫത്തർന മിൻ, ആ വാദം കാരണത്താൽ വാനങ്ങൾ വിണ്ട് പൊളിയാറായി. വതൻശഖുൽ അർദ്, ഭൂമി വിണ്ട് കീറാറായി. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാറായി. എന്തിനാൽ? അൻ ദഉ ലിർറഹ്മാനി വലദ, പരമകാരുണികനായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ ജൽപ്പിച്ചത് കാരണത്താൽ. അപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര വലിയ അപരാധാണ്, അത് കടുത്ത അപരാധാണ്. വാനങ്ങൾക്കും ഭൂമിക്കും പർവ്വതങ്ങൾക്കും താങ്ങാനാവാത്ത അപരാധാണ് അള്ളാഹിനെ കുറിച്ച് അവർ പറഞ്ഞത്, അള്ളാഹു സന്താനത്ത് സ്വീകരിച്ചിരിക്കുന്നു. ഈ വേദക്കാരോട് അള്ളാഹു പറയാണ്, അഫല യതൂബൂന ഇലല്ലാഹ്, അവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലേ? വയസ്തഗ്ഫിറൂനഹു, അവർ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നില്ലേ? അവർക്ക് വരെ എന്തുണ്ട്? മഗ്ഫിറത്ത് ഉണ്ട് എന്നർത്ഥം. അവർ പാപമോചനം തേടിയാൽ പശ്ചാത്തപിച്ചാൽ. അപ്പൊ ആരാണ് അള്ളാഹു? ഇന്ന റബ്ബക്, തീർച്ചയായും നിന്റെ റബ്ബ്, വാസിഉൽ മഗ്ഫിറ, വിശാലമായി പൊറുക്കുന്നവനും വിശാലമായി മാപ്പാക്കുന്നവരുമാണ്. അപ്പൊ അതാണ് അള്ളാഹുവിന്റെ അൽവാസിഉ എന്നുള്ള നാമം നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ടല്ല അള്ളാഹു സുബ്ഹാനഹു വതആല, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, തെറ്റുകൾ എത്ര ചെയ്താലും തെറ്റുകൾ കൂടുതൽ ചെയ്യുന്ന അതിരിവിട്ടവരോട് അള്ളാഹു പറയണ, യാ ഇബാദി, എന്റെ ദാസന്മാരെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകളെമ്പാടും ചെയ്ത് അതിരുവിട്ടവർ അവരെയും അള്ളാഹു വിളിക്കുന്നത് എന്റെ ദാസന്മാരേതാണ്. യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടല്ലേ. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു തെറ്റുകളെല്ലാം പൊറുത്തു തരുന്നവനാണ്, അതുകൊണ്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടി എന്ന് പറയാണ്. അപ്പൊ അള്ളാഹു ആരാണ്? അള്ളാഹു വാസിയാണ്. എന്താ വാസി എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം വാസിയുൽ മഗ്ഫിറ, വിശാലമായി പൊറുക്കുന്നവൻ മാപ്പാക്കുന്നവൻ എന്നാണ്. ഖുദ്സിയായ ഒരു ഹദീസ്, എന്താ ഖുദ്സിയായ ഹദീസിന്റെ വചനങ്ങൾ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വആലാ ആലിഹി വസല്ലം പറയാണ്, യബ്ന ആദം ഇന്നക മാ ദഉതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക അലാ മാ കാന ഫീക വല ഉബാലി. മനുഷ്യനെ വിളിച്ചിട്ട് അള്ളാഹു പറയാണ്, മനുഷ്യ ഇന്നക മാ ദഉതനി, നീ എന്നോട് ദുആ ചെയ്തില്ല, വറജൗതനി, നീ എന്നിൽ പ്രതീക്ഷ വെച്ചില്ല, ഗഫർതു ലക അലാ മാ കാന ഫീക വല ഉബാലി, നിന്നിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഞാൻ നിനക്ക് പൊറുത്തു തരും, ഞാൻ പ്രശ്നമാക്കൂല. പക്ഷേ മാ ദഉതനി, നീ എന്നെ വിളിച്ചില്ല, വറജൗതനി, നീ എന്നിലൊരു പ്രതീക്ഷ വെച്ചില്ല. നോക്കി നിങ്ങൾ അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക് അനാനസ്സമാ, മനുഷ്യ നിന്റെ തെറ്റുകൾ അത് അനാനസ്സമായിലെത്തിയാൽ, നമ്മൾ കാർമുകിലുകളെ മുട്ടാൻ മാത്രം നിന്റെ തെറ്റുകൾ ഉണ്ടായി, സുമസ്തഗ്ഫർതനി, എന്നിട്ടാണ് നീ എന്നോട് പൊറുക്കലിനെ തേടുന്നത് എങ്കിൽ, ഗഫർതു ലക്, ഞാൻ നിനക്ക് പൊറുത്തു തരും, വല ഉബാലി, ഞാൻ പ്രശ്നമാക്കൂല. യബ്ന ആദം, മനുഷ്യ ഇന്നക ലൗ അതൈ ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രിക്കു ബി ശൈഅൻ ലാ അതൈതുക ബിഖുറാബിഹ മഗ്ഫിറ. അല്ലാഹു അക്ബർ. എന്താ പറഞ്ഞത്? യബ്ന ആദം, മനുഷ്യ ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമിയോളം നീ തെറ്റുമായി തെറ്റ് ചെയ്തു, എന്നിട്ട് നീ എന്റെ അടുക്കൽ വന്നു, സുമ്മ ലഖീതനി, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടി, ലാ തുശ്രിക്കു ബി ശൈഅൻ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായി, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത വിധം നീ എന്നെ കണ്ടുമുട്ടാണ് ഭൂമിയോളം തെറ്റ് ചെയ്തിട്ട്. എന്താ പറഞ്ഞത്? ല അതൈതുക ബി ഖുറാബിഹ മഗ്ഫിറ, ഭൂമിയോളം പാപമോചനം അത് ഞാൻ നിനക്കേകും, അതുമായിട്ട് ഞാൻ നിന്റെ അടുക്കൽ വരും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹു ആരാണ്? വാസിഉൽ മഗ്ഫിറ, പാപമോചനം അത് വിശാലമായി അരുളുന്നവനും ഏകുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇമാം തുർമദി നിവേദനം ചെയ്യുന്ന സഹീഹായ ഹദീസാണത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അനു റിപ്പോർട്ട് ചെയ്യാണ്. ഇന്ന അബ്ദൻ അസാബ ദംബൻ ഫഖാൽ, ഒരു ദാസൻ ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് ആ ദാസൻ പറയാണ് റബ്ബി അസ്നബ് ഫഗ്ഫിർലി, പഠിച്ചോനെ ഞാനൊരു തെറ്റ് ചെയ്ത്, നീ എന്നോട് പൊറുക്കണമേ. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് റബ്ബേ ഞാനൊരു തെറ്റ് ചെയ്ത്, നീ എന്നോട് പൊറുക്കണമേ. അപ്പൊ അല്ലാന്റെ പ്രതികരണം, റബ്ബിന്റെ പ്രതികരണം, ഫഖാല റബ്ബുഹു അഅലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു അദ്ദംബ വയഖുദു ബി അഅലിം അബ്ദി, എന്റെ ദാസൻ മനസ്സിലാക്കിയോ അറിഞ്ഞോ, അന്ന ലഹു റബ്ബൻ യഗ്ഫിറു അദ്ദംബ വയഖുദു ബി, സിറ്റിൽ തെറ്റിൽ തന്നെ പിടികൂടുന്ന, അതേപോലെ തെറ്റിൽ തനിക്ക് മാപ്പേകുന്ന ഒരു റബ്ബുണ്ട് എന്ന്. എന്റെ ഒരു ദാസൻ തെറ്റ് ചെയ്തിട്ട് റബ്ബെ എന്നോട് പൊറുക്കണമേ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതികരണം, എന്റെ ദാസൻ അവനൊരു തെറ്റ് ചെയ്താൽ അവനെ പിടികൂടുകയോ അവന് മാപ്പേകുകയോ ചെയ്യുന്ന ഒരു റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കിയോ. അള്ളാന്റെ ചോദ്യം, ഗഫർ തുലി അബ്ദി, എന്റെ ദാസന് ഞാൻ ഇതാ പൊറുത്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ തുടർന്നുള്ള പ്രഖ്യാപനം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സുമ്മ മക്കസ മാശ അല്ലാഹ് സുമ്മ അസാബ ദംബൻ, മനുഷ്യനാണ് ഈ പാപമോചനത്തിൽ നിന്ന് തേടിയ മനുഷ്യൻ ജീവിച്ചു, വീണ്ടും അയാളിൽ നിന്നൊരു തെറ്റ് വന്നു. മനുഷ്യ സഹജമാണ്, പാപമോചനത്തിൽ നിന്ന് തേടിയാലും മനുഷ്യരിൽ നിന്ന് തെറ്റ് വരും. അങ്ങനെ ഒരു തെറ്റ് വന്നു. അപ്പോഴും ഈ ദാസൻ അള്ളാഹനോട് റബ്ബി അസ്നബ്തു ആഖർ ഫഗ്ഫിർഹു, റബ്ബേ റബ്ബി അസ്നബ്തു ആഖർ, ഞാൻ മറ്റൊരു തെറ്റ് ചെയ്തിരിക്കുന്നു, ഫഗ്ഫിർഹു, അതുകൊണ്ട് നീ അത് പൊറുക്കണമേ, മാപ്പാക്കണമേ. അപ്പോഴും അള്ളാഹുവിന്റെ പ്രതികരണം, ആ അലിമ അബ്ദി അന്നലഹു റബ്ബൻ യഗ്ഫിറു ദംബ് വയഖുദു ബി, തെറ്റ് ചെയ്താൽ പിടികൂടുകയോ മാപ്പാക്കുകയോ ചെയ്യുന്ന ഒരു റബ്ബുണ്ട് എന്ന് എന്റെ ദാസൻ മനസ്സിലാക്കിയോ. ഗഫർതു ലി അബ്ദി, എന്റെ ദാസന് ഞാൻ പൊറുത്തിരിക്കുന്നു. ഇങ്ങനെ മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദാസന്റെ വിഷയത്തിൽ പറഞ്ഞതിന് ശേഷം മൂന്നാമത് തെറ്റ് ചെയ്ത് റബ്ബെ പൊറുക്കണമേ എന്ന് പറയുന്ന ആ ദാസനോട് അള്ളാഹു വീണ്ടും ചോദിക്കാണ്, തെറ്റ് ചെയ്താൽ പിടികൂടും ശിക്ഷിക്കും, അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ മാപ്പാക്കും, അങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് എന്നെ ദാസൻ മനസ്സിലാക്കിയോ. ഗഫർ തുലി അബ്ദി സലാസൻ, എന്റെ ദാസന് ഞാൻ മൂന്ന് തവണ പൊറുത്തിരിക്കുന്നു, മൂന്ന് തവണ പൊറുത്തിരിക്കുന്നു. ഫലി അമൽ മാഷ, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യട്ടെ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, സഹിയായ ഹദീസ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ മുമ്പിൽ തെറ്റ് ചെയ്ത, അപരാധം ചെയ്ത ദാസന്മാർ, അവരുടെ ആ തെറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പാപമോചനം തേടുന്നവർക്ക് മൂന്ന് തവണ പൊറുത്തിരിക്കുന്നു എന്നുള്ളത് അള്ളാഹു പ്രഖ്യാപിക്കണം. ഇങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ അള്ളാഹു ആരാണ്? അല്ലാഹു വാസിഉൽ മഗ്ഫിറ, പാപമോചനം വിശാലമായി അരുളുന്നവനും ഏകുന്നവനുമാണ് എന്നുള്ളതാണ്. മുആവിയ റളിയല്ലാഹു തആലന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ മരണ ആസന്ന വേളയിൽ ഇമാം മുഹമ്മദ് ഇബ്നു സീരീനും കൂട്ടരൊക്കെ നിവേദനം ചെയ്യുന്ന ചരിത്രം, ബിദായ വന്നിഹായയിൽ, അൽ ബിദായ വന്നിഹായയിൽ ഇമാം അൽഹാഫിൽ ഇബ്നു കസീർ റഹിമഹുള്ള മുആവിയ റളിയല്ലാഹുവിന്റെ ചരിത്രം വിശാലമായി കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ മരണവേള നൽകിയപ്പോൾ മുആവിയ റളിയല്ലാഹുവിന്റെ മരണ സമയത്ത് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കവിൾത്തടം അദ്ദേഹം നിലത്ത് വെക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം വെച്ചാണ് അദ്ദേഹം കരയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? അല്ലാഹുമ്മ ഇന്നക ഖുൽത ഫീ കിതാബിക ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ. അല്ലാഹുവേ, നീ നിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു പൊറുക്കൂല, അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹുവേ നീ പൊറുക്കും എന്ന് നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഫജ്അൽനി ഫീ മൻ തശാഉ അൻ തഗ്ഫിറ ല, നീ പൊറുത്തു കൊടുക്കുവാൻ ഉദ്ദേശിച്ചവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് മുആവിയ റളിയല്ലാഹുവിന്റെ പ്രാർത്ഥന. എന്നിട്ട് ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഖില്ല അസറ വഅഫു അനി സല്ല വതജാവസ് ബിഹിൽമിക് അൻ ജഹിലി മൻ ലം യർജു ഗൈറക ഫഇന്നക വാസിഉൽ മഗ്ഫിറ ലൈസ ലിദി ഖതീഅതി മിൻ ഖതീഅതിഹി മഹ്റബുൻ ഇല്ല ഇലൈക്. എന്താ മുആവിയ റളിയല്ലാഹുവിന്റെ പ്രാർത്ഥന? അല്ലാഹുമ്മ അഖില്ല അസറ, അല്ലാഹുവേ വീഴ്ചകൾ പോക്കേണമേ. വഅഫു അനി സല്ല, വ്യതിയാനം അതിൽ മാപ്പരുളയണമേ. വതജാവസ് ബിഹിൽമിക് അൻ ജഹിലി മല്ലം യർജു ഗൈറക, നിന്നെ മാത്രം പ്രതീക്ഷിക്കുന്നവരുടെ അവിവേകം, നിന്റെ ഹിൽമ കൊണ്ട്, നിന്റെ വിവേകം കൊണ്ട് അല്ലാഹുവേ നീ അതിൽ വിട്ടുവീഴ്ച അരുളയണമേ. ഫഇന്നക വാസിഉൽ മഗ്ഫിറ, അല്ലാഹുവേ നീ വിശാലമായി പാപമോചനം അരുളുന്നവനാണല്ലോ. തെറ്റ് ചെയ്തവൻ തെറ്റിൽ നിന്ന് ഓടണം, എവിടുക്ക ഓടുക? നിന്നിലേക്കല്ലാതെ. അതുകൊണ്ട് അല്ലാഹുവേ നീ വാസിഉൽ മഗ്ഫിറത്താണ്, നീ എന്നോട് പൊറുക്കണമേ എന്ന് ദുആ ചെയ്തതിന് ശേഷമാണ് മുആവിയ റളിയല്ലാഹു തആല അനു മരണപ്പെട്ടത് എന്ന് ഇമാം അൽഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചരിത്രമായിട്ട് ഉദ്ധരിക്കണം. ഇവിടെ അള്ളാഹു വിശാലമായി പൊറുക്കുന്നവനാണ്, പാപമോചനം അരുളുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വാസി എന്ന പേര് അതിനെ വിളിച്ചാണ് മുആവിയ റളിയല്ലാഹു തആല അനു അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആയിരക്കുകയും തേടുകയും ചെയ്യുന്നത്. അള്ളാഹു വാസിഉ എന്ന് പറയുമ്പോൾ ആ നാമത്തിന്റെ തേട്ടങ്ങൾ അതാണ് നമ്മൾ ഇവിടെ അന്വേഷിക്കുന്നത്. അതിൽ ഒന്ന് അല്ലാഹു വാസിഉൽ മഗ്ഫിറ, വിശാലമായി പാപമോചനം അരുളുന്നവൻ എന്നാണ്. അതിന്റെ ചില ഉദാഹരണങ്ങൾ വിഷയങ്ങളാണ് നമ്മൾ കേട്ടത്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമായ അറിവും, അല്ലാഹുവിന്റെ അറിവ് വിശാലമാണ്, എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന അറിവാണ് അല്ലാഹുവിന്റെ അറിവ്. അതാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുന്നത്, വസിയ റബ്ബി കുല്ല ശൈഇൻ ഇൽമ, എല്ലാ വസ്തുക്കളിലും റബ്ബിന്റെ ഇൽമുണ്ട്. അല്ലാഹു അവന്റെ അറിവിനാൽ എല്ലാ വസ്തുക്കളെയും ഉൾക്കൊണ്ടിരിക്കുന്നു. വസിയ റബ്ബുന കുല്ല ശൈഇൻ ഇൽമ, നമ്മുടെ റബ്ബ് എല്ലാ വസ്തുക്കളെയും അല്ലാഹുവിന്റെ അറിവിനാൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കരയിലും കടലിലും കാട്ടിലും മേട്ടിലും വാനങ്ങൾക്കുപരിയിലും പാതാളത്തിലും എവിടെയായാലും യാതൊന്നുമില്ല അല്ലാഹുവിന്റെ അറിവിൽ പെടാതെ. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ ഇൽമ് എല്ലാത്തിനും വിശാലമാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, വഹുവൽ അലീമു അഹാത ഇൽമൻ ബില്ലദീ ഫിൽ കൗനി മിൻ സിർറിൻ വമിൻ ഇഅലാനി, ഉലകത്തിൽ പരസ്യമായതെന്നുണ്ടോ രഹസ്യമായതെന്നുണ്ടോ എല്ലാം സൂക്ഷ്മമായി അറിഞ്ഞവനാകുന്നു അല്ലാഹു. വഹുവൽ അലീമു അഹാത ഇൽമൻ ബില്ലദീ ഫിൽ കൗൻ മിൻ സിർറിൻ വമിൻ ഇഅലാനി, എന്തെല്ലാം ഉലകത്തിലുണ്ടോ രഹസ്യമായതും പരസ്യമായതും ഒക്കെ പഠിച്ചവൻ അറിഞ്ഞിട്ടുണ്ട്, അവൻ അറിയുന്നവനാണ്. വഹുവൽ അലീമു ബിമാ ഖദ് കാൻ വഹുവൽ അലീമു ബിമാ യകൂനു വമാ ഖദ് കാൻ വൽ മൗജൂദു ഫീ ദൽ ആനി, ഉണ്ടായത് ഉണ്ടാകാൻ പോണത് ഇപ്പൊ നിലവിലുള്ളത് എല്ലാം അറിവുള്ളവനാണ് ആര്? അല്ലാഹു. വിശാലമായ ജ്ഞാനാണ്, അതിന് സ്ഥലകാല പരിമിതികളില്ല, ഇന്നലെ ഇന്ന് നാളെ വ്യത്യാസമല്ല, എല്ലാം അല്ലാഹു അറിയുന്നവനാകുന്നു. അല്ലാഹുവിന്റെ അറിവ് വിശാലമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഖുൽ ലൗ കാന അൽ ബഹ്റു മിദാദൽ ലി കലിമാതി റബ്ബി ലനഫിദൽ ബഹ്, സമുദ്രജലം റബ്ബിന്റെ അറിവ് എഴുതുവാനുള്ള വചനങ്ങൾ എഴുതാനുള്ള മഷിയായിരുന്നുവെങ്കിൽ സമുദ്രജലം അത് തീരുമായിരുന്നു എന്നാണ്, തീർന്നു പോകും, റബ്ബിന്റെ വചനങ്ങൾ പിന്നെയും ശേഷിക്കും. വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുള്ള, ഭൂമിയിലുള്ള വൃക്ഷങ്ങളെല്ലാം സസ്യലതാദികളെല്ലാം തൂലികയായി വർത്തിക്കുകയും സമുദ്രജലം മഷിയായി വർത്തിക്കുകയും ചെയ്തു. എന്തിന്? ഈ തൂലിക കൊണ്ട് സമുദ്രജലമാകുന്ന മഷിയിലൂടെ അള്ളാഹുവിന്റെ വചനങ്ങൾ എഴുതി തീർക്കാൻ. നിലവിലുള്ള സമുദ്രങ്ങൾ അതിലേക്ക് ഏഴ് സമുദ്രങ്ങളെ കൂടി പോഷിപ്പിച്ചു മഷിയായി എടുക്കാൻ, എന്നിട്ട് എഴുതിയാലും മാ നഫിദത് കലിമാത്തുള്ളാഹ്, അള്ളാന്റെ വചനങ്ങൾ അത് തീർന്നു പോകില്ല, അള്ളാന്റെ വചനങ്ങൾ ശേഷിക്കും. അപ്പൊ അള്ളാഹുവിന്റെ അറിവ് ജ്ഞാനം അതെത്ര വിശാലമാണ്, വിപുലമാണ്. അങ്ങനെ അറിവുള്ളവനാകുന്നു അല്ലാഹു. അതാണ് അല്ലാഹു വാസി എന്ന് പറയുമ്പോൾ അവന്റെ അറിവ് ജ്ഞാനം അത് വിശാലമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്ന് നമ്മളാരും മുക്തല്ല. നമ്മൾ രഹസ്യമായി പറഞ്ഞാലും അല്ലാഹു അറിയും, പരസ്യമായി പറഞ്ഞാലും അല്ലാഹു അറിയും. യഅലമു ഖായിനത്തൽ അയ്ൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം ഹൃദയങ്ങൾ പാത്തു വെച്ചത് അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹുവിൽ നിന്ന് ഒളിപ്പിക്കാനൊന്നുമില്ല, മറച്ചുവെക്കാനും ഒന്നുമില്ല. അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിലേക്കല്ലാതെ ഒരഭയമോ ഒരു മടക്കമോ ഇല്ല. അല്ലാഹുവിന്റെ അറിവ് വിശാലമാണ് എന്നുള്ളതാണ്. ബുർദയിൽ, ബുർദ അറിയാല, ബുസൈരിയുടെ ബുർദയിൽ ചില വരികളെ പണ്ഡിതന്മാർ നിരൂപിച്ചു, ശക്തമായി നിരൂപിച്ചു. എന്താ കാരണം? ഫഇന്ന മിൻ ജൂദിക ദുനിയ വബറതഹ വമിൻ ഉലൂമിക ഇൽമല്ലൂഹി വൽ ഖലമി എന്നാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്ത് ദുനിയാവും ആഖിറവും നിങ്ങളുടെ ഔദാര്യമാണ് പ്രവാചകരെ എന്നാ പറഞ്ഞത് ബൂസൈരി. ദുനിയാവും ആഖിറവും പ്രവാചകന്റെ ഔദാര്യമാണെന്നാണ്. ആരുടെ ഔദാര്യ? ദുനിയാവ് അള്ളാഹുന്റെ ഔദാര്യം. ആ ദുനിയാവിൽ നമുക്കരുളിയ ഔദാര്യാണ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അള്ളാഹുവിന്റെ ആദരവാണ് ഔദാര്യം. ഈ ദുനിയാവും ആഖിറവും റസൂലുള്ളാഹിന്റെ ഔദാര്യം എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ അള്ളാഹ് എന്താ അയാൾ ബാക്കി വെച്ച്? ഒന്നും ബാക്കി വെച്ചില്ല. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ് ഖലമിന്റെയും ലൗഹിന്റെയും ഇൽമ് എന്നാണ്. അതെന്താ പറഞ്ഞ്? ഖലമിന്റെ ഇൽമും ലൗഹിന്റെ ഇൽമും, അത് അല്ലാഹു സുബ്ഹാന തആല ഈ ഉലകം പടക്കണിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാന തആല തൂലികയെ പഠിച്ചിട്ടുണ്ട്. തൂലികയെ അള്ളാഹു പഠിച്ചപ്പോ ഇന്ന അവ്വലമാ ഖലഖല്ലാഹുൽ ഖലം ഫഖാല ലഹു ഉക്തുബ്. അള്ളാഹു സുബ്ഹാന തആല തൂലികയെ പഠിച്ച ആദ്യ നാളിൽ തൂലികയോട് പറഞ്ഞു എഴുതാൻ. എന്താ എഴുതേണ്ടത്? എഴുതേണ്ടത് മഖാദീറു സമാവാതി വല്ലാർലാണ്. ഈ വാനത്തിൽ ഭൂമിയിൽ നടക്കാനിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും വിധി നിർണയം കണക്ക് കാര്യങ്ങൾ ഇത് എഴുതാനാ പറഞ്ഞു. അപ്പൊ എന്തൊക്കെ ഇവിടെ സംഭവിക്കാനുണ്ടോ ഉലകത്തിൽ അതൊക്കെ എഴുതാനാ പറഞ്ഞത്. അതാണ് ലൗഹയിൽ ഉള്ളത്. ലൗഹയിലാണ് ആരെഴുതിയത്? കലമി എഴുതിയത് അള്ളാഹു പറഞ്ഞതനുസരിച്ച്. അപ്പൊ കലമിനോട് അള്ളാഹു ആജ്ഞാപിച്ചു ഇവിടെ വരാനുള്ളതൊക്കെ ഫ്യൂച്ചർ എല്ലാം എഴുതാൻ പറഞ്ഞു. അതാണ് ലൗഹയിലുള്ളത്. ബൂസൈരി പറഞ്ഞ എന്താ? കലമിന്റെ ഇൽമും ലോഹിന്റെ ഇൽമും നിങ്ങളുടെ ഇൽമാണ് എന്നാണ്. എത്ര തീവ്രതയാണത്! മദഹ് കാട് കയറി. ഈ പ്രത്യേകത ആർക്കുള്ള പ്രത്യേകത? ലോഹിന്റെ ഇൽമും കലമിന്റെ ഇൽമും ആരുതാ? അള്ളാഹിന്റെ ഇൽമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തത്. അത് മഹാഅപരാധാണ്. അള്ളാഹുവാണ് വാസിഉൽ ഇൽം, വിപുലമായ വിശാലമായ ജ്ഞാനമുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിമിതിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിനും പരിധിയുണ്ട്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫത്വ ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയണം. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹി ആയിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്? ഫത്വ കൊടുക്കുന്നത്. ഔസ് ബിൻ സാമിത് ഖൗല ബിന്ത് സലബയെ ബിഹാർ നടത്തി. ഔസ് പറഞ്ഞ് ഭാര്യനോട്, നീ എനിക്ക് എന്നോട് പറയാണ്, നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ്. അത് പറഞ്ഞെന്തിനാ? സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞല്ല, പിന്നെ ഞാൻ നിന്നെ പ്രാപിക്കൂല എന്ന് പറയാനാണ്. നിന്നായിട്ട് ഇനി എനിക്കൊരു ലൈംഗിക ബന്ധമല്ല, നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെ നിഷിദ്ധാണെന്ന് പറഞ്ഞു. അത് മഹാ തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല ഭാര്യമാരോട്. ഇത് പറഞ്ഞ് അങ്ങനെ ഹൗല, അവർ കുറെ കുട്ടികളുമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, റസൂലേ ഔസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എന്താണ് അതിന്റെ വിധി? കുറെ കുട്ടികളുണ്ട്, പറക്കാൻ പറ്റാത്ത കുട്ടികൾ. എന്റെ യൗവനം മുഴുവൻ കാർന്നു തിന്നതിന് ശേഷമാണ് ഔസിന്റെ ഈ വർത്തമാനം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലാക്കായി, നിങ്ങൾ അവരിൽ നിന്ന് വേർപ്പെട്ടു. അതാണ് എന്റെ അറിവ്. അപ്പൊ സ്ത്രീ വീണ്ടും പോണില്ല, അവർ തർക്കിച്ച് നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുറെ കുട്ടികളില്ല റസൂലെ, എന്താണ് വിധി? അപ്പൊ നിങ്ങൾ അവരിൽ നിന്ന് മുത്തല്ലഖത്തായിരിക്കുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുക്കുമിറക്കി, തലാഖെല്ലാം ബിഹാറാണ്. പ്രായശ്ചിത്തം അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. സൂറത്തുൽ മുജാദില നമ്മൾ വായിക്കുകയാണ്. സൂറത്തുൽ മുജാദില വായിക്കുമ്പോൾ എന്താ? ഖദ സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്റെ ഹുക്കും അറിയില്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഹുക്കും അവതരിപ്പിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നത്. എത്രയെത്ര സംഭവങ്ങളുടെ വിഷയത്തിൽ ഇതേപോലെ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വലൗ കുൻതു ആലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ. എനിക്ക് അദൃശ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്മകൾ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു. ഉമാ മസനിയസു, എനിക്ക് ദുരിതം ബാധിക്കുമായിരുന്നില്ല. എനിക്കൊരു ഗൈബ് അദൃശ്യജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കൊരു പ്രയാസം ഏൽക്കുമായിരുന്നില്ല, നന്മകളെ എനിക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിവിന് പരിധിയുണ്ട്. അങ്ങനെയുള്ള തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് എന്ത് പറയുന്നത്? കലമിന്റെയും ലോഹന്റെയും ഇൽമൊക്കെ നിങ്ങളുടെ ഇൽമിൽ പെട്ടതാണ് എന്ന് പറയുന്നത്. വിശാലത ഇൽമിൽ, പൂർണ്ണത ഇൽമിൽ, അത് മലായ റബ്ബ് സുബ്ഹാനഹു വതആലായുടേതാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ഈ ഒരു ഉദാഹരണത്തിലൂടെ ഏതാനും കാര്യങ്ങൾ അറിയിച്ചത്. ഹൗലയുടെ സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു തആലാന പറയാണ്, അൽഹംദുലില്ലാഹില്ലദി വസിഅ സംഉഹുൽ അസ്വാത്, എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ മാത്രം കേൾവി വിശാലമായ അള്ളാഹുവിന് സർവസ്തുതിയും. അത് വാസി എന്ന പേരിന്റെ മറ്റൊരു അർത്ഥം കൂടിയാണ്. വാസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു വിശാലമായി പാപമോചനം വരുന്നവൻ, വിശാലമായ അറിവുള്ളവൻ. അതേപോലെ അള്ളാഹു വാസി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കേൾവി അത് വിശാലമാണ്, എല്ലാ ശബ്ദവും കേൾക്കും. അതിന് ഇത്ര ആവർത്തി ഉള്ളത്, ആവർത്തി കുറഞ്ഞ ഇങ്ങനൊന്നുമില്ല, അടുത്തുനിന്ന് പറഞ്ഞത് വിട്ടുനിന്ന് പറഞ്ഞതെന്നില്ല, നേർത്ത സ്വരം കടുത്ത സ്വരം അതൊന്നുമില്ല. പിന്നെയോ നേർത്തതും കടുത്തതും നല്ല ശബ്ദമുള്ളതും അല്ലാത്തതും, ദൂരെന്ന് പറഞ്ഞതും അടുത്തുനിന്ന് പറഞ്ഞതും, ഇതൊക്കെ അള്ളാന്റെ കേൾവിക്ക് മുൻപിൽ തുല്യാണ്. ആയിഷമ്മ പറയാണ്, എന്റെ ഹുജറയിൽ വെച്ചാണ് ഹൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ, ഈ ബിഹാറിന്റെ വിഷയത്തിൽ അവർ റസൂലിനോട് സംസാരിക്കുന്നു, റസൂലിനെ പ്രതികരിക്കുന്നു, വീണ്ടും അവർ സംസാരിക്കുന്നു പ്രതികരിക്കുന്നു. ഒരു സംസാരം ഒരു വാഗ്വാദം പോലെ തുടരുകയാണ്. ഞാന് ഹുജറയുടെ ഒരു അറ്റത്തുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റണില്ല അവർ പറയുന്നത്. റസൂല ഹൗലയോടും ഹൗല റസൂലയോടും പറയണ എനിക്ക് കേൾക്കാൻ പറ്റണില്ല, അത്ര പതിഞ്ഞ സ്വരത്തിലാണ് അവരുടെ ആ സംസാരം. പക്ഷെ വാനങ്ങൾക്കുപരിയിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അത് കേട്ട്, അപ്പൊ അവര് പറയണ അൽഹംദുലില്ലാഹില്ലദി വസിഅ സംഉഹുൽ അസ്വാത്, എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ മാത്രം കേൾവി വിശാലമായ അള്ളാഹുവിന് സർവസ്തുതിയും. അപ്പൊ അള്ളാഹു വാസി എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ കേൾവി എല്ലാം കേൾക്കാൻ വിശാലമാണ്. ഇത് കാഴ്ചയുടെയും ഒക്കെ വിഷയം അങ്ങനെയാണ്, കഴിവും ഒക്കെ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ കഴിവ്, ഇതൊക്കെ വിശാലമാണ്, എല്ലാത്തിനും ബാധകമാണ്. മറഞ്ഞതെന്നോ തെളിഞ്ഞതെന്നോ അടുത്തതെന്നോ അകന്നതെന്നോ അള്ളാഹുവിന്റെ കാഴ്ചക്കും ഒരു വേർതിരിവില്ല. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മമായി കാണും, സൂക്ഷ്മമായി കേൾക്കും. എല്ലാത്തിലും അള്ളാഹുവിന്റെ ആധിപത്യം അത് കൃത്യമാണ്. അള്ളാഹു വാസിയാണ്. ഇതേപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത്, എന്താ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പ്രത്യേകത, അള്ളാഹു പറഞ്ഞു, വറഹ്മത്തി വസിഅത് കുല്ല ശൈ, വറഹ്മത്തി എന്റെ കാരുണ്യം, വസിഅത് അത് വിശാലമാണ്, കുല്ല ശൈ എല്ലാ വസ്തുക്കൾക്കും. അപ്പൊ അള്ളാഹു വാസി എന്ന് പറയുമ്പോ കാരുണ്യം കൊണ്ട് അള്ളാഹുവിന്റെ വിശാലമായ അരുൾപ്പാട് അതെല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലമ്മ ഖലല്ലാഹുൽ ഖൽഖ് കതബ കിതാബൻ ഇൻദഹു ഗലബത് റഹ്മത്തി ഗദബി. അള്ളാഹു പടപ്പുകളൊക്കെ പടച്ച്, എന്നിട്ട് അള്ളാഹു അർശിങ്കൽ ഒരു ലിഖിതം, ഒരു രേഖ എഴുതി. ആ രേഖ എന്താ? ആ രേഖ ഗലബത് റഹ്മത്തി ഗദബി, എന്റെ റഹ്മത്ത് കാരുണ്യം എന്റെ കോപത്തെ മികച്ചിരിക്കുന്നു. വേറെ റിപ്പോർട്ടിൽ സബഖത് റഹ്മത്തി ഗദബി എന്നാണ്. അപ്പൊ അള്ളാന്റെ കാരുണ്യം മികച്ചത്, അള്ളാന്റെ കോപ മികച്ചത്, അള്ളാന്റെ കാരുണ്യാണ് മികച്ചത്. റഹ്മത്തി എന്റെ റഹ്മത്ത്, വസിഅത് കുല്ല ശൈ എല്ലാത്തിനും വിശാലമാണ്. കാഫിറിനുണ്ട്, മുഅ്മിനുണ്ട്, നിഷേധിക്കുന്നുണ്ട്, അള്ളാഹുവിനെ സമ്മതിക്കുന്നവനുണ്ട്, ബഹുദൈവ വിശ്വാസിക്കുന്നുണ്ട്, ഏകദൈവ വിശ്വാസിക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ റഹ്മത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയാനുള്ള ഇമാം ബുഖാരി മറ്റൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫിർഔനെ അള്ളാഹു നശിപ്പിക്കുകയാണ് ചെങ്കടലിൽ. ചെങ്കടലിന്റെ മാറിൽ ഫിർഔനെ മുക്കുമ്പോ ഫിർഔൻ പറയുന്നുണ്ട്, ആമനത്ത് ബിഹി ബനു ഇസ്രായീൽ. അപ്പോ ഫിർഔൻ ആ നേരത്തിൽ ഇത് പറയുന്ന സമയത്ത് തൊള്ള പൊളിക്കുമ്പോ ജിബ്രീൽ കടലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ചളി വാരിയിട്ട് ഫിറാവിന്റെ തൊള്ളിയിൽ തിരികാണ്. അപ്പൊ എന്തിനാ ഫിറാവിന്റെ തൊള്ളിയിൽ ആ സമയത്ത് മണ്ണ് തിരികണത് ജിബ്രീൽ? ജിബ്രീൽ പറയാണ്, അള്ളാന്റെ റഹ്മത്ത് ഫിറാവിന് കിട്ടുമെന്ന് ഞാൻ പറയുന്നു. ഫിറാവിന് അള്ളാന്റെ റഹ്മത്ത് കിട്ടാൻ പാടില്ല, അത്രമാത്രം ക്രൂരനായ അഹങ്കാരിയായ മനുഷ്യജീവൻ കൊണ്ട് കളിച്ച ദുഷ്ടനാണ് ഫിർഔൻ. ഈ മരണസമയത്ത് അള്ളാഹനെ വിളിക്കണത് കാണുമ്പോൾ പടച്ചവന്റെ റഹ്മത്തേറ്റ വന്നു പോകുമെന്ന് ഭയന്നിട്ട് ജിബിരിയിൽ മണ്ണ് മാരിയിട്ട് തള്ളിക്കിട്ടാണ്. അതൊന്ന് ആലോചിച്ച് നോക്കുക, അപ്പൊ അള്ളാന്റെ റഹ്മത്തിന്റെ വിശാലത എത്രയാണ്? അതാണ് അള്ളാന്റെ റഹ്മത്ത് വിശാലമാണ്. അതാണ് അള്ളാഹു വാസിയ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. റഹ്മക്കല്ല, ഒരു അറാബി എന്നിട്ട് പള്ളിയിൽ മൂത്രയിച്ച കഥ ഉണ്ട് അല്ലേ. ദുൽഖുവൈസർ അലി അമാനി വന്ന് ഗ്രാമീണൻ റഹ്മക്കല്ല പള്ളിയിൽ മൂത്രയൊഴിച്ചു. പള്ളിയിൽ മൂത്രയൊഴിച്ചപ്പോ ആളുകൾ ആകാ മൂപ്പരെ തുള്ളിച്ച് ആളുകൾ മൂപ്പരോട് ചൂടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ഒതുങ്ങാൻ പറഞ്ഞു. അങ്ങനെ അയാൾ മൂത്രയൊഴിച്ച് തീരോളം റസൂലുള്ളാഹി ക്ഷമിച്ചൊന്നും പറഞ്ഞില്ല. മൂത്രയൊഴിച്ച് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് എന്ത് ചെയ്ത്, ആ മൂത്രയൊഴിച്ചതിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. സഹാബികളോട് വെള്ളം പറയാൻ പറഞ്ഞു. അയാളെ വിളിച്ച്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട്, ഗ്രാമീണനാണ് അറിവില്ല, അയാളെ വിളിച്ച് നല്ല ഭാഷത്തിൽ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞ്, ഈ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസർജിക്കാനുള്ള സ്ഥലമല്ല, മാലിന്യങ്ങൾ എറിയാനുള്ള സ്ഥലമല്ല, പള്ളി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് ദിക്റെടുക്കാൻ, നിസ്കരിക്കാൻ, ഖുർആൻ പാരായണം ഇതൊക്കെ നിർവഹിക്കാനാണ് എന്ന് അയാളെ ആശ്വാസത്തിൽ നല്ല നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനസ്സിലാക്കി. ഉടനെ അയാൾ പറഞ്ഞ എന്താ, അള്ളാഹു എന്നോട് കരുണ കാണിക്കണമേ, മുഹമ്മദിനോട് കരുണ കാണിക്കണമേ, ഞങ്ങളോടൊപ്പം ഒരാളോടും മറ്റൊരാളോടും കരുണ കാണിക്കരുത് എന്ന് പ്രാർത്ഥിച്ച അയാൾ അറബി. അയാളുടെ ആ പരിമിതി അബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, അതാണ് നമ്മുടെ വിഷയം. ലഖദ് ഹജ്ജർത വാസിഅന, ലഖദ് ഹജ്ജർത വാസിഅ, അള്ളാഹിന്റെ കാരുണ്യം വിശാലമാണ് എല്ലാവർക്കും ഉണ്ട്. അതിനെ നിങ്ങൾ കുടുക്കി കളഞ്ഞു, ഷോർട്ടാക്കി, ആർക്ക്? എനിക്കും നിങ്ങൾക്കും മാത്രം. റസൂലിനെ തിരുത്തി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമായി റഹ്മത്തുള്ളവനാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അർശിനെ വഹിക്കുന്ന മലക്കുകൾ, അർശിനെ വഹിക്കുന്ന മലക്കുകൾ, അല്ലദീന യഹ്മിലൂൻ അൽ അർശ്, അർശിനെ വഹിക്കുന്ന മലക്കുകൾ, അവര് എന്താ അവരുടെ പ്രത്യേകത? അള്ളാഹിന്റെ അർശിനെയാണ് അവർ വഹിക്കുന്നത്. ആ അർശിന്റെ മുകളിലാണ് അള്ളാഹു ഉള്ളത്. ഈ മലക്കുകൾ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകളാണ്. ആ മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. മലക്കുകൾ എന്ത് ചെയ്യും? അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അള്ളാഹിന്റെ അടുപ്പം സിദ്ധിച്ച അർശിനെ വഹിക്കുന്ന മലക്കുകൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ. അള്ളാഹുവേ, ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, നിന്റെ അറിവിനാൽ, നിന്റെ കാരുണ്യത്താൽ നീ എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ എന്താ, നിന്റെ അറിവ് എല്ലാത്തിലുമുണ്ട്, നിന്റെ കാരുണ്യം എല്ലാത്തിലുമുണ്ട്. അങ്ങനെയുള്ള ഞങ്ങളുടെ റബ്ബേ, ഫഗ്ഫിർ ലില്ലദീന താബു, പശ്ചാത്തപിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണമേ, വത്തബറു സബീലക്ക്, നിന്റെ മാർഗം പിൻപറ്റിയവർക്കും നീ പൊറുക്കണമേ, വഖിഹിം അദാബൽ ജഹീം, നരകത്തിയിൽ നിന്ന് നീ അവരെ കാക്കണമേ. മലക്കുകളുടെ പ്രാർത്ഥനയാണ്, അർശ് വഹിക്കുന്ന മലക്കുകളുടെ ദുആയാണ്. ആർക്ക് വേണ്ടിയ മലക്കൾ ദുആ ചെയ്യുന്നത്? അവർക്ക് വേണ്ടിയല്ല, കാരണം അവർക്ക് തെറ്റില്ല. പക്ഷെ എന്നാലും അവർ അള്ളാഹിനോട് പൊറുക്കലിനെ തേടും. പക്ഷെ അവരിവിടെ തേടുന്നത് ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക, നിന്റെ മാർഗം അനുധാവനം ചെയ്ത പശ്ചാത്തപിച്ചവർക്ക് നീ പൊറുക്കണമേ, വഖിഹിം അദാബൽ ജഹീം, നരകത്തിയിൽ നിന്ന് അവരെ കാക്കണമേ. ഇതവർ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിനോട് അവർ നടത്തുന്ന വസീൽ എന്താ? എങ്ങനെ അവർ ദുആ ചെയ്യുന്നത്? റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, എല്ലാ വസ്തുക്കൾക്കും നിന്റെ റഹ്മത്തുണ്ട്, എല്ലാ വസ്തുക്കളിലും നിന്റെ അറിവുണ്ട്. അങ്ങനെയുള്ള റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് അവർ ദുആ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല വാസി എന്ന് പറയുമ്പോൾ അള്ളാഹു വിശാലമായ റഹ്മത്തുള്ള അള്ളാഹുവാകുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔദാര്യത്തിൽ വിശാലതള്ളവനാ. പടച്ചോന്റെ ഔദാര്യം അത് വിശാലാണ്. അള്ളാഹു പറഞ്ഞില്ലേ, മസലുൽ ലദീന യുൻഫിഖൂൻ അംവാലഹും ഫീ സബീലില്ലാ കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, അവരുടെ ഉപമെന്താ? ഒരു ധാന്യമണിയുടെ ഉപമേ. ഒരു ധാന്യമണി ഏഴ് കതിർക്കുലകളെ മുളപ്പിച്ചു. ഓരോ കതിർക്കുലയിലും 100 വീതം ധാന്യമണികൾ. അപ്പോ ഒരു ദിർഹം അതിന് 700 ഇരട്ടി വരെ പ്രതിഫലം എന്ന അർത്ഥത്തിലാണ്. വല്ലാഹു യുദായിഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിപ്പിച്ച് നൽകും. ഈ 700 നിൽക്കണില്ല, പിന്നെയോ അതിലേറെ അള്ളാഹു ഇരട്ടിപ്പിച്ച് നൽകും. കാരണം എന്താ? വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വാസിയാകുന്നു എന്നാണ്. എന്താ? അള്ളാഹുന്റെ ഔദാര്യം വിശാലാണ്, അള്ളാഹുവിന്റെ ഔദാര്യം വിശാലാണ്. ഹാത്തിമുൽ അസമിന്റെ ചരിത്രം നമ്മൾ പറയാറുണ്ട്. ഹാത്തിമുൽ അസം, എന്താ ഹാത്തിമുൽ അസം എന്ന് പറഞ്ഞാൽ? ഹാത്തിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര്. അൽ അസം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്തിനാ സുമ്മ അറിയാ? അസം അറിയണ എന്താ? കേൾക്കാത്തവർക്കാ പറയാ അസം. ബദിരൻ അല്ലെ? ഹാത്തിം എന്ന് പറഞ്ഞാൽ മഹാനായൊരു വ്യക്തിത്വമാണ്, വിരക്തനായ ഒരു പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിന് വിളിപ്പേരെന്താ? വിശേഷണം അൽ അസം എന്നാണ്, ബദിരൻ എന്നാണ്. അതെങ്ങനെ വന്നത്? ഒരു ഒരു ഈ പിന്നെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടുള്ളതായ തമാശകൾ വായിക്കുന്ന കൂട്ടത്തിൽ ഹാത്തിമിന്റെ ഈ പേരിന് ഒപ്പം എന്തുകൊണ്ട് അൽ അസം വന്നു എന്നുള്ളൊരു ചരിത്രമുണ്ട്. ഹാത്തിം എന്ന് പറഞ്ഞാല് നല്ല പേര്. അൽ അസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബദിരൻ എന്നർത്ഥം. ബദിരൻ, കേൾക്കാത്തവൻ. അത് പറയാൻ കാരണം എന്താ വെച്ചാല്, ഹാത്തിം അദ്ദേഹം വിജ്ഞാന സദസ്സിലിരിക്കുമ്പോ പഠിപ്പിക്കുമ്പോ ഒരു സ്ത്രീ വന്നിട്ടൊരു മസാല ചോദിച്ചു. മസാല ചോദിച്ചപ്പോ ആ സ്ത്രീ അവരിൽ നിന്ന് കീഴായി പോയി. ഒരു അപശബ്ദം ഉണ്ടായി സ്ത്രീയിൽ നിന്നൊരു അപശബ്ദം. എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ള സ്ത്രീ ആയിരിക്കും, അപശബ്ദം ഉണ്ടായി, മനസ്സിലല്ലേ? അപ്പൊ ആ സ്ത്രീക്ക് അത് ഹാത്തിമ് കേട്ടോ എന്നുള്ള ഒരു പ്രയാസം. അപ്പൊ ഹാത്തിമ് എന്ത് ചെയ്ത്? നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞതെന്ന് ഒന്നും കൂടി ചോദിച്ചു. ഹാത്തിമ് കേട്ടിന് സംഭവം, ആ സ്ത്രീ വായോണ്ട് പറഞ്ഞു കേട്ടിക്കണ്, സ്ത്രീയിൽ നിന്നുണ്ടായ വേറെ ശബ്ദം കേട്ടിക്കണ ഹാത്തിമ്. പക്ഷേ സ്ത്രീക്കൊരു പ്രയാസം ഇത് ഹാത്തിമ് കേട്ടോ എന്നുള്ളത്. അപ്പൊ ഹാത്തിം ഒന്നും കേട്ടിട്ടില്ല എന്ന മട്ടത്തിൽ ഉപരുന്നത് ഒന്നുകൂടി പറയാൻ പറഞ്ഞു, ഒന്നും കൂടി അവരുടെ മസാല പറയാൻ പറഞ്ഞു. അപ്പൊ ആ സ്ത്രീക്ക് സമാധാനമായി, ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല, ശബ്ദമൊന്നും കേട്ടിട്ടില്ല എന്ന് ആശ്വാസമായി. അങ്ങനെ ഹാത്തിമ് വീണ്ടും അവരുടെ മസാല ചോദിച്ച് എന്നിട്ട് അതിനോട് പ്രതികരിച്ച്. ഇതാര് കാണുന്നുണ്ട്? ആളുകൾ കാണുന്നുണ്ട്. അതോടുകൂടിയാണ് അവര് ഹാത്തിമുൽ അസം എന്ന് പേരിട്ടത്, ബദരൻ എന്നർത്ഥത്തിൽ. പണ്ഡിതന്മാരുടെ പിന്നെ ചരിത്ര ജീവചരിത്രങ്ങളിൽ അവരുടെ ചില സവിശേഷതകൾ പ്രത്യേകതകളൊക്കെ പറയുമ്പോൾ ഹാത്തിമിന്റെ പേരിൽ ഇങ്ങനെ ഈ അസം വന്നതിനെ കുറിച്ച് അവരതിന്റെ കാരണമായിട്ട് പറയണതാണത്. അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം അദ്ദേഹം ഹജ്ജിന് ഉദ്ദേശിച്ച സംഭവം നമ്മളിവിടെ ഉണർത്തിയിട്ടുണ്ട്. ഹജ്ജിന് ഉദ്ദേശിച്ചപ്പോ മക്കൾ തടഞ്ഞ് വാപ്പാനെ, പെൺമക്കൾ. അപ്പോ ഒരു മകൾ പറഞ്ഞു വാപ്പാനോട് പോകാൻ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, പഠിച്ചവനാണ് റസാഖ്, അള്ളാന്റെ ഉപജീവനം ഉണ്ടാകും. മറ്റു മക്കൾ തടയാൻ കാരണം വാപ്പ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കാരെ തിന്നാൻ തരിക, അതുകൊണ്ടാണ്. മക്കൾ തടയുമ്പോൾ വാപ്പാക്ക് പ്രയാസം പോകാൻ. പക്ഷെ ഒരു മകൾ ആ ബാധ്യത ഏറ്റെടുത്ത്. അങ്ങനെ ഹാത്തിമ ഹജ്ജിന് പോയി. അൽ അസം വീട്ടിലുള്ള ചെലവൊക്കെ തീർന്ന് ഉപജീവനം അവസാനിച്ച് മക്കൾ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. അപ്പോ ഈ സ്ത്രീ, ഈ പെണ്ണ്, ഒരു മകൾ അവര് കരയാൻ തുടങ്ങി, പഠിച്ചവനോട് ദുആ ചെയ്യാൻ തുടങ്ങി, അള്ളാഹുവേ നീയാണ് ഉപജീവനമേകുന്നത് എന്ന ആ വിശ്വാസത്തിൽ വാപ്പാനെ പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് നീ മറ്റുള്ളവർക്കിടയിൽ നീ എന്നെ അപമാനപ്പെടുത്തരുത്, നിന്റെ ഔദാര്യം തരണമേ എന്ന രീതിയിലാണ് അവര് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. മറ്റവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ നേരം രാവിലൊക്കെ അവരുടെ ദുആയാണ്. പുലർച്ചയിൽ രാജാവ് വരികയാണ്, പരിവാരങ്ങൾ വരികയാണ്. നായാട്ടിന് വേണ്ടി ഇറങ്ങിയ രാജാവും പരിവാരവും ഈ ഹാത്തിമുൽ അസമിന്റെ വീടിന് മുമ്പിലൂടെ പോണത്. അപ്പൊ അവരോട് ദാഹിച്ചു വളഞ്ഞ രാജാവ് വെള്ളം ചോദിച്ചു, കുറച്ച് വെള്ളം തരുമെന്ന്. അപ്പൊ ഹാത്തിമുൽ അസമിന്റെ ഭാര്യ ഒരു ജറയിൽ പാത്രത്തിൽ നല്ല വെള്ളം എടുത്തു കൊടുത്ത്. അപ്പൊ സ്വച്ഛമായ വെള്ളം, ശീതളമായ പാനീയം, അത് കുടിച്ച രാജാവിന് എത്ര നല്ല വെള്ളം, ആരുടെ വീടാണിതെന്ന് ചോദിച്ചു. പറഞ്ഞു ഇത് ഹാത്തിമുൽ അസമിന്റെ വീടാണ്. അപ്പൊ രാജാവിന് ഹാത്തിമിനെ അറിയാം, പണ്ഡിതനല്ലേ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത്? തന്റെ കയ്യിലുള്ള പാരിതോഷികങ്ങൾ അതേപോലെ തന്നെ കാശ് അത് വാരിയിട്ട് ആ വീട്ടിൽ കയറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം അത് എറിഞ്ഞിട്ട് പറയാണ് പരിവാരങ്ങളോട്, കൂടെ ഉള്ളവരോട് പറയണേ, എന്നെ ഇഷ്ടമുള്ളവർ ഞാൻ ചെയ്തതുപോലെ ചെയ്യട്ടെ. അങ്ങനെ ആ രാജാവ് അവിടെ പോയി. ബാക്കിയുള്ളവരും ഇങ്ങനെ ചെയ്ത്. അതോടുകൂടി ആ വീട് വലിയ സമ്പത്തുള്ള വീടായി, മനസ്സിലായില്ലേ? അപ്പൊ അതുവരെ കരഞ്ഞിരുന്ന മക്കളൊക്കെ കരച്ചിൽ നിർത്തി, കരയാത്തോള് കരയാൻ തുടങ്ങി. കരയാത്തോള് ആരാണ്? പഠിച്ചോല് പ്രതീക്ഷ വെച്ച് ജീവിക്കണ അവരാണ്. അപ്പൊ അവര് കരഞ്ഞപ്പോ ചോദിക്കാണ്, എന്തിനാ നിങ്ങൾ കരയണ്? പഠിച്ചോ നമുക്ക് ഇത്രമാത്രം വിശാലം തന്നില്ലേ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞ പ്രതികരണം എന്താ? ഇന്നലെ രാവ് മുഴുവൻ നമ്മളെ രാജാതിരാജനായ യഥാർത്ഥ രാജാവിനോട് ചോദിക്കേനി, നേരം വെളുത്തപ്പോ രാജാവ് നമ്മളോട് ചോദിക്കണ അവസ്ഥ വന്ന്. രാത്രി മുഴുവൻ ഇവർ രാജാവായ യഥാർത്ഥ രാജാവിനോട് അള്ളഹാനോട് ചോദിക്കണ്, നേരം വെളുത്തപ്പോ നാട്ടിലെ രാജാവ് വന്നിട്ട് നമ്മളോട് ചോദിക്കണ ഒരവസ്ഥ വന്ന്. വെള്ളം ചോദിച്ചില്ലേ? മാത്രല്ല, പടച്ചോന്റെ പടപ്പുകളിൽ ഒരാള് കണ്ണ് തുറന്നപ്പോഴാണ് നമുക്ക് ഈ സമ്പത്തൊക്കെ അല്ലെ. ഒരു പടപ്പ് കണ്ണ് തുറന്നപ്പോഴാണ് നമുക്ക് ഈ സമ്പത്തൊക്കെ. അപ്പൊ പടച്ച റബ്ബ് നമ്മളുടെ നേരെ കണ്ണ് തുറന്നാൽ എത്രമാത്രം ധന്യത, ഐശ്വര്യം! ഇതാണ് ആ സ്ത്രീയുടെ ആ വിഷയത്തിലുള്ള പക്ഷവായന, മനസ്സിലായില്ലേ? രാത്രി മുഴുവൻ യഥാർത്ഥ രാജാവിനോട് ചോദിച്ചു. ആ ചോദിച്ചവരുടെ അടുക്കലേക്ക് പുലരുമ്പോൾ നാട്ടിലെ രാജാവ് വന്നിട്ട് ചോദിക്കാണ്, ഓലോട് ചോദിക്കാണ്. അപ്പൊ ഈ ഒരു വിശേഷം. അതേപോലെ തന്നെ ഇല്ലായ്മയുടെയും അല്ലായ്മയുടെയും വറുതിയുടെയും ഒരു വീട് ഒരു സുപ്രഭാതത്തിൽ അത് സമ്പത്തിനാൽ ധന്യമാകുന്ന സ്ഥിതി വിശേഷം. അത് ആരുടെ ഔദാര്യ? അതാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ഔദാര്യം, അള്ളാഹുവിന്റെ അരുൾപ്പാട്. അപ്പൊ അള്ളാഹു വാസിഉൽ അതാ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അശ്ശൈത്താനു യഈദുകുമുൽ ഫഖർ വയഅമുറുകും ബിൽ ഫഹ്ഷാ വല്ലാഹു യഈദുകും മഗ്ഫിറത മിൻഹു വഫദല വല്ലാഹു വാസിഉൻ അലീം. അശ്ശൈത്താനു യഈദുകും, ശൈത്താൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യും. എന്ത്? അൽ ഫഖർ, ദാരിദ്ര്യം. വയഅമുറുകും ബിൽ ഫഹ്ഷാ, നിങ്ങളോട് നീചവൃത്തിക്ക് കൽപ്പിക്കും ചെയ്യും. ശൈത്താൻ നമ്മളോട് പറയും, ചെലവഴിക്കണ്ട, പട്ടിണി വരും, വറുതി വരും, നീചവൃത്തിക്ക് കൽപ്പിക്കും ചെയ്യും. അള്ളാഹുവോ? വല്ലാഹു യഈദുകും, അള്ളാഹു നിങ്ങളോട് പ്രോമിസ് ചെയ്യാണ്, വാഗ്ദാനം ചെയ്യാണ്. മഗ്ഫിറത മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും വഫദല ഔദാര്യവും. കാരണം എന്താ? വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വാസിയാണ്, അള്ളാഹു അലീമാണ്. അപ്പൊ പടച്ചോൻ വാഗ്ദാനം ചെയ്ത മഗ്ഫിറത്തുണ്ട്, അള്ളാഹു വാഗ്ദാനം ചെയ്ത ഫദലുണ്ട്, ഔദാര്യമുണ്ട്. അത് വിശാലമായി ഏകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതിൽ പ്രതീക്ഷയുള്ളവരായി പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കാണ് വേണ്ടത്. ഷെയ്ത്താനാണ് പട്ടിണി നമ്മളോട് പറയാ, ദാരിദ്ര്യം നമുക്ക് വാഗ്ദാനം ചെയ്യാം. ഇപ്പൊ നോക്കി നിങ്ങൾ, നമ്മൾ ദുൽഹജ്ജിന്റെ വിളിപ്പാട് അകലെയാണ്, ദുൽഹജ്ജ് പറക്കാൻ പോവുക. ഇന്ന് ഇന്ന് ദുൽഖാദ 27, ദുൽഖാദ 27 മണിക്കൂറുകൾ ശേഷിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ശേഷിക്കുന്നു ദുൽഹജ്ജിന്റെ പൊൻപുലരിക്ക്. ദുൽഹജ്ജ് ആയിട്ടുണ്ട് എങ്കിൽ എന്താ, 10 ദിവസം ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഈ ദുനിയാവ് കണ്ട നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാളുകളാണ്. അയ്യാമുൽ അഷർ, ദുൽഹജ്ജിന്റെ 10 ദിവസം. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹി ഇന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യാനി അയ്യാമുൽ അഷർ. ദുൽഹജ്ജിന്റെ 10 ദിവസം ശ്രേഷ്ഠമായ 10 ദിവസം. അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് വരെ അതിലുള്ള സൽക്കർമ്മങ്ങളെക്കാൾ മറ്റു നാളുകളിലുള്ള ജിഹാദ് ശ്രേഷ്ഠതല്ല അതിന് എന്നാണ്. എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ചില റിപ്പോർട്ടുകളിൽ, ഫഅക്സിറു ഫീഹിന്ന മിന തഹ്മീദി വതഹ്ലീലി വതക്ബീരി വതസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ഈ 10 നാളുകളിൽ സാലിഹായ പ്രവൃത്തികൾ അല്ലാഹുക്ക് ഏറെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഉദുഹയ്യത്തിനെ കുറിച്ച് പറഞ്ഞു. ഉദുഹയ്യത്ത് എന്താ? ഉദുഹയ്യത്ത്, ഉദുഹയ്യത്ത് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 10, 11, 12, 13 ദിവസങ്ങളിൽ, 4 ദിവസങ്ങളിലായിട്ട് അറക്കേണ്ട ബലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഹിജ്റക്ക് ശേഷം 10 വർഷം ജീവിച്ചു. ആ 10 വർഷവും ഉദുഹയ്യത്തുണ്ട്. ദഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദുഹയ്യത്തുണ്ട്, മുസ്ലിമീങ്ങളും ഉദുഹയ്യത്തുണ്ട്. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥാരാ? അതാ ഉദ്ദേശം, സഹാബത്താണ്. ഉദുഹയ്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഉദുഹയ്യത്ത് നല്ല മൃഗമായിരിക്കണം അറക്കേണ്ടത്, നല്ല കൊഴുത്തത് തടിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദഹിയ്യക്കുള്ള മൃഗത്തെ വാങ്ങിയിട്ട് ഓമനിച്ച് വളർത്തുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബിഷൈനി അംലഹൈനി അഖ്റനൈനി മൗജിയൈനി ഖസിയൈ, തടിച്ചു കൊഴുത്ത കൊമ്പുവന്ന നല്ല മൃഗത്തെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തിയിരുന്നത്, അതിനെ വളർത്തുമായിരുന്നു, ഓമനിപ്പിച്ച് നിർത്തുമായിരുന്നു എന്നാണ്. പലർക്കും ഉദഹിയ്യന്റെ വിഷയത്തിൽ ഒരു വിലല്ല, അത് ശൈത്താന്റെ വസ്വാസ. എത്ര വേണം ഒരു ആടിന്, ഒരാടിന് എത്ര വേണം, എത്ര റിയാൽ വേണം, അല്ലെങ്കിൽ ഒരു പശുവിൽ ഏഴ് പേർക്ക് പങ്കാളിയാകാം, ഒരു പശുവിന്റെ ഏഴിലൊന്ന് വില എത്ര ഉണ്ടാവും, ഒട്ടകത്തിൽ ഏഴ് പേർക്ക് അല്ലെങ്കിൽ പത്ത് പേർക്ക് വരെ പങ്കാളിയാകാം, അതിന് എത്ര വീതം വേണം. പക്ഷെ പലരും എന്ത് ചെയ്യാറില്ല, ഉദഹിയ്യന്റെ വിഷയത്തിൽ ശ്രദ്ധാലുക്കളല്ല. ശൈത്താൻ അള്ളാഹു പറഞ്ഞില്ലേ, ശൈത്താൻ ഈ അഴിതക്കുമ്പിൽ ഫക്കർ, ശൈത്താൻ എന്താ പ്രോമിസ് ചെയ്യണത്, ദാരിദ്ര്യ, നിങ്ങൾ ആകെ പട്ടിണിയിലാകും വർദിയിലാകും, അതുകൊണ്ട് കൊടുക്കണ്ട ചെലവഴിക്കണ്ട എന്നുള്ളതാണ്. അത് നോക്കണ്ട, അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ വാഗ്ദാനം നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഈദുൽ ഹജ്ജ് മാസത്തിൽ ഒരു ഉദുഹിയ്യ അത് നമ്മളൊക്കെ നിയ്യത്താക്കണം. കഴിവുള്ളവർ ശേഷിയുള്ളവർ അവരുടെ മേൽ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കഴിവുണ്ടായിട്ടും ഉദഹിയ്യ ഇറക്കാത്തവൻ ഈദ്ഗാഹിലേക്ക് നിസ്കരിക്കാൻ വരണ്ട, അടുക്കണ്ട. അപ്പോ അത് ശ്രദ്ധിക്കുക. പത്ത് ശ്രേഷ്ഠതയുടെ നാളുകൾ വരികയാണ്, ദുൽഹജ്ജ് പത്തിന്റെ പത്ത് പകലുകൾ പത്ത് രാവുകൾ. അതിൽ പകലുകൾ വിശിഷ്ടമാണ്, നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, ഹജ്ജ്, ഉമ്മഹാത്തുൽ ഇബാദാത്ത്, പ്രധാനപ്പെട്ട ഇബാദത്തുകളൊക്കെ സമ്മേളിക്കുന്ന ദിവസമാണ് ദുൽഹജ്ജിന്റെ പത്ത് ദിവസങ്ങൾ. ഈ പ്രത്യേകത വേറെ എവിടെയില്ല, വർഷത്തിലെ മറ്റൊരു നാളുകളിലും ഈ പ്രത്യേകത അല്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, ഒരു ഉദഹിയ്യ നൽകുന്നതിനെക്കുറിച്ച് കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയാണ്, അതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. ഉദഹിയ്യ അറക്കാൻ ഉദ്ദേശിക്കുന്നവർ മൃഗത്തെ സെലക്ട് ചെയ്യുമ്പോൾ ഒട്ടകം 5 വയസ്സ്, പശു 2 വയസ്സ് തികഞ്ഞത്, 3 വയസ്സിലേക്ക് പ്രവേശിച്ചത്, ആട്, കോലാടും നെയ്യാടും ഉണ്ട്, നെയ്യാടാണെങ്കിൽ 6 മാസം തികഞ്ഞത്, കോലാടാണെങ്കിൽ 1 വർഷം തികഞ്ഞത്. അതേപോലെ അറക്കുന്ന മൃഗം ഏതെങ്കിലും ചാവാലിയാകാൻ പാടില്ല. ഉദഹിയ്യയിൽ 4 മൃഗങ്ങൾ പറ്റൂല എന്ന് റസൂലുള്ള പറഞ്ഞു. ഉദുഹിയ്യ ഇറക്കുമ്പോൾ 4 മൃഗങ്ങൾ പറ്റൂല. ഏതാ 4 മൃഗങ്ങൾ? അൽ അർജ ഉൽ ബയ്യിനു ദിലഉഹ, വൽ അവറ ഉൽ ബയ്യിനു അവറുഹ, വൽ മരീദത്തുൽ ബയ്യിനു മറദുഹ, വൽ അജ്ഫ ഉല്ലതീ ലാ തുംഖി. ഇതാണ് 4 മൃഗങ്ങൾ. അൽ അർജ ഉൽ ബയ്യിനു ദിലഉഹ, മുടന്തി നടക്കുന്നത് ആദ്യ കൈപ്പിട്. വൽ അവറ ഉൽ ബയ്യിനു അവറുഹ, ബ്ലൈൻഡ്, കണ്ണ് കാണാത്തത്. അതേപോലെ വൽ മരീദത്തുൽ ബയ്യിനു മറദുഹ, രോഗമുള്ളത്, വ്യക്തമായി രോഗമുള്ളത്. അതേപോലെ വൽ അജ്ഫ ഉല്ലതീ ലാ തുംഖി, മജ്ജയില്ല, തലച്ചോറൊന്നുമില്ല, മെലിഞ്ഞ്, പറ്റ മെലിഞ്ഞൊട്ടിയത്, നമ്മളെ മലപ്പുറം ശൈലിയിൽ പറയും തൃക്കളാമ്പിയറി, അത് പറ്റൂല. നല്ല കൊഴുത്തത് നല്ലതായിരിക്കണം ബലിമൃഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബലി അറക്കാനുള്ള ആടിനെ കിടത്തിയിട്ട് അറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ ആയിഷ റളിയല്ലാഹുവിനോട് പറയും, ആയിഷ കത്തി എടുത്തിട്ടൊന്ന് മൂർച്ചയാക്കാൻ പറയും. അങ്ങനെ ആയിഷ റളിയല്ലാഹുവിന്റെ ഒരു കല്ലുമ്മ കത്തിയെടുത്ത് മൂർച്ചയാക്കിയിട്ട് റസൂലുള്ളാഹി കൊടുക്കുന്നിട്ട് ആടിനെ കിടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ അറക്കുമായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്. നോക്കി നിങ്ങൾ തന്റെ കുടുംബത്തെ കൂടി ആ ഒരു നന്മയിൽ സഹകരിപ്പിച്ചുകൊണ്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ദാനശീലം അവരെ അറിയിച്ചുകൊണ്ടുള്ള, അതേപോലെ തന്നെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതായ രീതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർവഹിച്ചത്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം നമ്മൾ അള്ളാഹു അവൻ വാസിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു വിശാലമായ ഔദാര്യമുള്ളവനാണ്. ആ വചനം നമ്മൾ മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശാലമായ ഔദാര്യം ഏകും അത് വാഗ്ദാനം ചെയ്തവനാണ്, വിശാലമായ പാപമോചനം വാഗ്ദാനം ചെയ്തവനാണ്. പിശാചിനെ കുറിച്ച് പറഞ്ഞ പിശാചാണ് യഅഇദുകുമുൽ ഫഖർ, ശൈത്താൻ യഅഇദുകുമുൽ ഫഖർ. നമുക്ക് ദാരിദ്ര്യം, പട്ടിണി, വറുതി വാഗ്ദാനം ചെയ്യുന്നത് ശൈത്താനാണ്. അതുകൊണ്ടാണ് ലുബ്ധത, പിശുക്ക് ഇതൊക്കെ ആളുകൾക്ക് ശീലമായി വരുന്നത്. അതുകൊണ്ട് ശൈത്താനെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ പ്രതീക്ഷയുള്ളവരായി, പ്രത്യാശയുള്ളവരായി നമ്മൾ ജീവിക്കണം. ഇതാണ് ഉണർത്താനുള്ളത് ഇൻഷാ അല്ലാ. അള്ളാഹുവിന്റെ മറ്റൊരു നാമം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ മഹബ്ബായ ഫളിനാൽ നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവന്റെ റഹ്മത്തും ബർക്കത്തും നഫഹത്തും നമ്മളിൽ ഈ വേദിയിൽ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇണകളിൽ, മക്കളിൽ നമുക്കെല്ലാം കൺകുളിർമ്മയേറ്റുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു കൺകുളിർമ്മേറ്റി അവരെയും നമ്മയും അല്ലാഹു ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء المله والدين. اللهم فرج هم المهمومين من المسلمين. اللهم نفس كرب المسلمين من اللهم نفس كرب المكروبين من المسلمين. اللهم اقض الدين عن المدينين. اللهم عاف مبتلانا انك انت الغفور الرحيم. اللهم أدم لبلاد الحرمين الشريفين أمنها ورخاءها. اللهم احفظ لها حدودها وجنودها. اللهم احفظ لها قيادتها وعقيدتها. إنك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.